മാ സാദ അൻ വാഹിദത്തിൻ ഫിദ്ദുആ അളമുദരം കണ്ടല്ല നോയിക്ക അവിടെ വലുതാക്കി കൊടുത്തിട്ടുള്ളത് ഷെയ്ഖ് വിനോദ് റഹ്മത്തുള്ളാഹിയുടെ കൗലാണ്. ആ കൗലിനെ വിശദീകരിക്കുകയാണല്ലോ, ഷറഹ് ചെയ്യാണ്. വലുതാക്കി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൗലാണ്. നോയിക്കോ, മാ സാദ അൻ വാഹിദത്തിൻ ഫിദ്ദുആഇ ബിൽ മഗ്ഫിറത്തി ബൈന സജ്ദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതിലൊന്ന് നിർബന്ധമാണ്, അതിൽ കൂടുതലുള്ളത്, അത് സുന്നത്താണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഖൗല്. അതിന്റെ ഷർഹ് തഖദ്ദമ ഫീ ഹദീസി ഹുദൈഫ, ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഹദീസിന് മുമ്പ് വന്നു പോയിട്ടുണ്ട്. തഖദ്ദം മുമ്പ് നമ്മളത് പറഞ്ഞു പോയിട്ടുണ്ട്. എന്താ പറഞ്ഞു പോയിട്ടുള്ളത്? അന്നൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ, യഖൂലു ബൈന സജ്ദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിൽ പറയണം, റബ്ബിഗ്ഫിർലി എന്നുള്ളത് പറയണം. രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി. ഫഖൗലുഹു മറത്തൻ വാഹിദത്തൻ ഹാദ വാജിബ്, ഒറ്റ പ്രാവശ്യം പറയൽ വാജിബാണ്. വമാ സാദ അലാ ദാലിക ഫഹുവ മിന സുനൻ, ഒന്നിൽ കൂടുതൽ തവണ പറയൽ അത് സുന്നത്തിൽ പെട്ടതാണ്. അപ്പൊ നിസ്കാരത്തിന്റെ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം പറയൽ നിർബന്ധമാണ്. ഈ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഒന്നിലധികം ദുആകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇഹ്തിദാലിൽ കുറെ ദുആകൾ പറഞ്ഞു, അതേപോലെ തന്നെയാണ് തീരും. അല്ലാഹുമ്മ ഫിർലി വർഹംനി, അല്ലെങ്കിൽ റബ്ബി ഫിർലി വർഹംനി, വജ്ബുർനി വഹ്ദിനി വർസുഖ്നി വർസുഖ്നി, അല്ലെ, വആഫിനി വർഫാനി, നിരവധി റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നിരവധി ദിക്റുകൾ അതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നുള്ളത് കാണാം. റബ്ബി ഫിർലി, റബ്ബി ഫിർലി, റബ്ബി ഫിർലി എന്നുള്ള ഒരുപാട് റിവായത്തുകൾ കാണാം. അപ്പൊ അത് ഒരു പ്രാവശ്യം നിർബന്ധമാണ്, ഒന്നിൽ കൂടുതൽ അത് സുന്നത്താണ്. അടുത്തത് ജഅലുർ റസി ഹിയാൽ അല്ലഹരി ഫി റുക്വായി, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ഇത് ശരിയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിളിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവന്റെ മുതുക ആക്കണം, ലഹിറിന്റെ മുതുക എന്നർത്ഥം, തല ആക്കണം. ജഅലുർ റസി തല ആക്കണം, ഹിയാൽ അല്ലഹരി മുതുകിന്റെ നേരെ ഒരേ ലെവലിൽ വരണം എന്നർത്ഥം. ഫി റുക്വായി, റുക്വായി ചെയ്യുമ്പോൾ തലയും മുതുകും ഒരൊറ്റ ലെവലിൽ വരണം, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. അതിൽ മാത്രം ചില ആൾക്കാർ തെറ്റുകൾ വരുത്തുന്നുണ്ട്. അപ്പൊ തലയും മുതുകും എന്തായിരിക്കണം? ഒരൊറ്റ ലെവലിലായിരിക്കണം. ഫിറക്കോ ഇറക്കോയില്, ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കൗല്. ഇനി അതിനെ ഷറഹ് ചെയ്യാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യഖ്ഫിലു റാസ് ബി മുസ്തഫ അൻസലമിൽ അല്ലാഹരി വലാ ഇർഫഉ റാസ്, അവന്റെ മുതുകിനേക്കാൾ തല ഉയർത്താനും പാടില്ല, തല പറ്റെ താഴ്ത്തി പിടിക്കാനും പാടില്ല. പലരും റുക്കോയിൽ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ തല നല്ലോണം താഴ്ത്തി പിടിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ തല ഉയർത്തി പിടിച്ചിട്ടുണ്ടാവും. മുതുകിനേക്കാൾ തല ഉയർത്താനും പാടില്ല, തല താഴ്ത്താനും പാടില്ല, രണ്ടും ഒരേ ലെവലിൽ വരണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുതുകും തലയും ഒരൊറ്റ ലെവലിൽ വരണം. ബലക്കൂനു ഹിയാലഹു, ആ മുതുകിന്റെ നേരെ അവന്റെ തല വരണം. ആൾക്കാർ നല്ലോണം താഴ്ത്തി പിടിക്കണം, തലം കണ്ട് താഴ്ത്തിയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്നെന്ത് വെച്ചാൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാത്തോണ്ടാണ്. കാൽമക്കല്ല നോക്കേണ്ടി, കാലിന്റെ നഗത്തുമ്പോൾ നഖം വളർന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചില ആൾക്കാർ നോക്കാറുള്ളത്. അപ്പൊ തല നല്ലോണം താഴും, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുകയാണ്. അപ്പൊ ഏതാണ്ട് ഒരേ ലെവലിൽ വരും. അപ്പൊ ഒന്ന് തെറ്റുമ്പോ ബാക്കിയുള്ളതും തെറ്റും. ഐ മുസാവിയ ലഹു അലാ സംതിഹി, അതായത് ഇതിന്റെ നേരെ മുതുകും തലയും ഒരേ ലെവലിൽ വരും. വഖദ് ജാ ഫീ സഹീഹി മുസ്ലിം, ഇനി അതിന്റെ തെളിവ് എന്താ നോക്കുക. മുസ്ലിമിൽ വന്നിട്ടുണ്ട് മീൻ ഹദീസ് ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല, ആയിഷ റളിയല്ലാഹു തആല എന്നുള്ള ഹദീസ് ഫി വസ്ഫിഹാ ലിസ്സലാത്തി നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ വർണ്ണിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, കാന ഇദാ റക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കോ ചെയ്താൽ, ലം യുഷ്ഹിസ് റഅ്സഹു വലം യുസവ്വിബുഹു, തല താഴ്ത്തി പിടിക്കുകയില്ല, തല ഉയർത്തി പിടിക്കുകയും ചെയ്യാറില്ല. യുഷ്ഹിസ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നുള്ളതാണ്, റഫാ ഇർഫാ എന്നുള്ളതിന്റെ അർത്ഥമാണ്. സവവ യുസവ്വിബു എന്ന് പറഞ്ഞാൽ താഴ്ത്തുക. അപ്പോ തല ഉയർത്തി പിടിക്കുകയോ മുതുകിനേക്കാൾ താഴ്ത്തി പിടിക്കുകയോ ചെയ്യാറില്ല. വലാക്കിൻ ബൈന ദാലിക, അത് രണ്ടിന്റെ ഇടയിലായിരിക്കും. ആ ഹദീസ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നതാണ്. അപ്പോൾ ഒരേ ലെവലിൽ വരണമെന്ന് അർത്ഥം, തലയും മുതുകും. അത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മാത്രമല്ല വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പാടെ നമ്മൾ വിശദീകരിക്കാൻ നിന്നാൽ എന്താവില്ല, നമുക്ക് ഈ ബുക്ക് തീർക്കാനാവില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷെയ്ഖ് അൽബാനിന്റെ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ മതി. ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് വന്നിട്ടുണ്ട്, അറബി ഉണ്ട്. ഇതാണ് അത് പുസ്തകം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ എല്ലാ ഹദീസുകളും ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ റുക്കോയിലുള്ള ദിക്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ദിക്ര ദുആകൾ അതേതെല്ലാം വന്നിട്ടുണ്ട് അതൊക്കെ വിശദീകരിക്കും. അതിന്റെ സിഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള വേറെ ഹദീസ് എന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കു ചെയ്യുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ നിൽക്കുന്ന, വെള്ളം നിൽക്കണമെങ്കിൽ എന്ത് വേണം, ഒരേ ലെവലിൽ വരണം, ആ വെള്ളം ഒഴുകൂലാന്ന. റുക്കു ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ നിൽക്കുന്നുള്ളത്, ഒഴുകിപ്പോകാതെ അത്ര ലെവലിലായിരുന്നു എന്നാണ് റുക്കു ചെയ്യുമ്പോൾ. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ അതിൽ വന്നിട്ടുണ്ട്. നിസ്കാരം ശരിയാവില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, അങ്ങനത്തെ നിസ്കാരം മതിയാവില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, ഒരുപാട് റിവായത്തുകളാണ് അതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകണം,
ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.
കാരണം നിസ്കാരമല്ലേ, നിസ്കാരത്തിന്റെ കാര്യം നമുക്ക് പഠിക്കാൻ സമയമില്ലെങ്കിൽ മെനക്കെടാതെ കിട്ടൂല. കാരണം ഇൽമു എന്നുള്ളത് അങ്ങനെയാണ്, ഇൽമു ബിത്ത അല്ലും, പഠിക്കാതെ ഒരാൾക്ക് ഇൽമു കിട്ടൂല, ഒരാൾക്ക് അമല് ചെയ്യാൻ പറ്റൂല. കയ്യും കെട്ടിയിരുന്നാലേ ഇൽമു കിട്ടൂല.
അപ്പോൾ പഠിക്കണേ വേണം,
പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ, ഇൽമുണ്ടാവുള്ളൂ. ഒരാളത് പഠിക്കാതെ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിസ്കാരത്തിന്റെ കാര്യമാണ്. അപ്പൊ പഠിക്കാത്ത ഒരാൾ എന്നും ജാഹിൽ തന്നെ ആയിരിക്കും. അയാൾ 50 കൊല്ലം ചിലപ്പോൾ സുബാ റബ്ബിയാൽ അതിൽ തന്നെ ആയിരിക്കും ഉറക്കോല് ചെല്ലുന്നത്, 50 കൊല്ലമായിട്ടും. അയാൾ പഠിച്ചിട്ടില്ല, പഠിച്ചെങ്കിലല്ലേ. നിസ്കാരത്തിന്റെ കാര്യം ഇപ്പോൾ എന്താണ്, 2ാം ക്ലാസ് പഠിച്ചിട്ട് തന്നെ ആയിരിക്കും. ദുനിയാവിന്റെ കാര്യം, ആദ്യം 800 ശമ്പളം വാങ്ങി 1000, 2000, 3000, 4000, പിന്നെ 10,000 റിയാല് വരെ വാങ്ങലെടുത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഉറക്കൊഴിക്കുന്നുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ട്. ദീനിന്റെ കാര്യത്തിൽ ആ 2ാം ക്ലാസ് പഠിച്ചെടുത്ത് തന്നെ 50 കൊല്ലമായിട്ടും സ്വറബ്ബിയല്ലാതെ. എൻ്റെ അപ്പുറത്തൊക്കെ പഠിച്ചിട്ടില്ല, കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്, മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. ഭ്രാന്തനായിട്ടല്ലല്ലോ, ആ ബുദ്ധി ഉപയോഗിക്കേണ്ടതിന് ഉപയോഗിക്കണം. ബുദ്ധി അല്ല തന്നിട്ടുള്ളത് ദീന് പഠിക്കാനാണ്, ബാക്കിയുള്ളതൊക്കെ അതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത്, സമയം ഉപയോഗപ്പെടുത്തേണ്ടത്? അതിനുവേണ്ടി മാത്രം ആൾക്കാർ ഉപയോഗപ്പെടുത്തൂല. അതുകൊണ്ട് തന്നെ തുടങ്ങിയെടുത്തന്നെ അപ്പോഴും റുക്കുവിന്റെ കാര്യം മാത്രം നമസ്കാരത്തിന്റെ ഏത് കാര്യമാണെങ്കിലും. അപ്പൊ അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തുകൊണ്ട് അറിയണില്ല, പഠിക്കണില്ല, പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ വേറുണ്ട്, അടുത്തത് നോക്കാം. മുജാഫാത്തുൽ അദുദൈനി അനിൽ ജംബൈനി വൽ ബത്നു അനിൽ ഫഹിദൈനി വൽ ഫഹിദൈനി അനിൽ സാഖൈനി ഫി സുജൂദി. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മുജാഫാത്ത് എന്ന് പറഞ്ഞാൽ അകറ്റി പിടിക്കണം, അകറ്റി പിടിക്കുന്നതിനാണ് മുജാഫാത്ത് എന്ന് പറയുന്നത്. അല്ല അദുദൈനി, രണ്ട് കൈകളും, അനിൽ ജംബൈനി, രണ്ട് പാർശ്വഭാഗങ്ങളിൽ നിന്ന് സുജൂദിലാണ് പറയുന്നത്. റുക്കുവിലും അങ്ങനെ തന്നെയാണ്, അത് ഇതിൽ പറഞ്ഞിട്ടില്ല, ഇനി അവസാന ഭാഗത്ത് പറയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. റുക്കുവിലും അങ്ങനെ തന്നെ, പാർശ്വഭാഗങ്ങളിൽ നിന്ന് രണ്ട് കൈമുട്ടുകൾ അകറ്റി പിടിക്കണം. അതേപോലെ തന്നെ തുടകളിൽ നിന്ന് വയറിനെ അകറ്റി പിടിക്കണം. അതേപോലെ രണ്ട് കണങ്കാലുകളിൽ നിന്ന് രണ്ട് തുടകളെയും അകറ്റി പിടിക്കണം. ഇതെല്ലാം ജോയിന്റ് ചെയ്തിട്ടാണ് ചില ആൾക്കാരെ സുജൂദ് ചെയ്യുന്നത്. ശരിയല്ല, ഒക്കെ വേറിട്ട് നിൽക്കണം, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. സുജൂദ് ചെയ്യുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ടോ, ആ സുജൂദ് ചെയ്യുന്ന എല്ലാ അവയവങ്ങളും സെപ്പറേറ്റ് നിൽക്കണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, രണ്ട് തുടകളിൽ നിന്ന്, പിന്നെ രണ്ട് പാർശ്വങ്ങളിൽ നിന്ന് രണ്ട് കൈകളെ അകറ്റണം, രണ്ട് തുടകളിൽ നിന്ന് വയറിനെ അകറ്റണം, രണ്ട് കണങ്കാലുകളിൽ നിന്ന് രണ്ട് തുടകളെയും അകറ്റണം. അതേപോലെ തന്നെ രണ്ട് തുടകളും വേറെ വെക്കണം, അതൊക്കെ വേറെ പിന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. രണ്ട് തുടകളും അകറ്റി പിടിക്കണം. ഇത് ഷെയ്ഖ് ബിനാസിന്റെ കൗല. വഹാദിഹിൽ മുജാഫാത്ത് സാബിതത്തുൻ മിൻ ഫഇലിഹി സ്വലവാത്തുല്ലാഹി വസലാമു അലൈഹി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഇലിൽ സ്ഥിരപ്പെട്ടതാണ്. വഖദ് ബയ്യന അഹ്ലുൽ ഇൽമ, അഹ്ലുൽ ഇൽമ വ്യക്തമാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. മിൻ ഫായിദത്തി ഹാദിഹിൽ മുജാഫാത്ത്, ഇങ്ങനെ ഓരോന്നും മറ്റുള്ളതിൽ നിന്ന് അകറ്റി വെക്കുന്നതിന്റെ ഫായിദ അതെന്തിനാണ്? അന്ന കുല്ല മൗദിയൻ മിനൽ ജിസ്മി യഖുദു അല്ലാഹു മിനൽ സുജൂദ്. സുജൂദ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടുകളും, സുജൂദ് ചെയ്യേണ്ട ഏതെല്ലാം അവയവങ്ങളുണ്ടോ, ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ, അത് അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും അത് സ്പർശിക്കേണ്ട, നിലകൊള്ളേണ്ട ഭാഗത്ത് തന്നെ നിലകൊള്ളണം, അതിൻ്റെതായ സ്ഥാനം അതിന് കിട്ടണം. ബി ഖിലാഫി ഇതാ ജഅല അജ്സാഉ മിനൽ ജിസ്മി മുൽതസിഖാൻ ബഅദുഹ ബിബഅദ്. എന്നാൽ നമ്മളത് പിന്നെ ജോയിന്റ് ആക്കി വെക്കുമ്പോൾ എന്താണ്, അത് കിട്ടൂല. സുജൂദിന്റെ, നമ്മൾ സുജൂദ് ചെയ്യുന്ന ഓരോ അവയവങ്ങളും അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വെക്കണം എന്നർത്ഥം. അത് ചേർത്ത് വെക്കുമ്പോൾ അത് കിട്ടൂല. അതുകൊണ്ട് ഫ മുജാഫാത്തുൽ അദുദൈനി അനിൽ ജംബൈനി, രണ്ട് കൈകളും പാർശ്വഭാഗങ്ങളും നകറ്റി പിടിക്കലും, വൽ ബത്നു അനിൽ ഫഹിദൈനി, രണ്ട് തുടകളിൽ നിന്ന് വയറ് ഉയർത്തലും, വൽ ഫഹിദൈനി അനിൽ സാഖൈനി, രണ്ട് കാലുകളിൽ നിന്ന്, കണങ്കാലുകളിൽ നിന്ന് രണ്ട് തുടകളെ ഉയർത്തലും, അക്മലു ഫി ഹയ്യത്തിൽ അബ്ദി വ തദുല്ലുഹി ഫി സുജൂദിഹി ലിറബ്ബിഹി തബാറക വതആല. തന്റെ അടിമ അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും, ആ വിനയത്തിന്റെ, വിധേയത്വത്തിന്റെ ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള രൂപമാണത്. അതിൻ്റെതായ ഓരോ സ്ഥാനങ്ങളും ആ സുജൂദിന്റെ ഓരോ അവയവങ്ങൾക്കും കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടില് റുക്കോ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഈ രണ്ട് കൈകളും കാണാം, ഈ വയറിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നാണ് ആൾക്കാർ. യഥാർത്ഥത്തിലെ സുന്നത്തിന് വിരുദ്ധമാണ്. റുക്കോവിന്റെ സന്ദർഭത്തിലും അത് അകറ്റി വെക്കണമുണ്ട്, സുജൂദിന്റെ സന്ദർഭത്തിലും അകറ്റി വെക്കണമുണ്ട്. ആളുകൾ ഇങ്ങനെയാണ്, അതാണ് ഖുശു എന്നുള്ളത്. ആര് പറഞ്ഞതാണ് അതാണ് ഖുശു എന്നുള്ളത്? സുല്ലാസത് ഇങ്ങനെ വെച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കഷ്ടത്തിന്റെ വെളുപ്പ് കാണുമായിരുന്നു എന്നുള്ളത്. വേറെ റിവായത്തിൽ കാണാൻ സാധിക്കും ഒരാട്ടിൻകുട്ടിക്ക് അതിലൂടെ അങ്ങനെ നടന്നു പോകാന്നുള്ളതാ. സുജൂദ് ചെയ്യുമ്പോൾ ആ രണ്ട് കൈകളും അകറ്റി, ആ പാർശ്വഭാഗങ്ങളിൽ നിന്ന് അകറ്റി വെച്ച് ഒരാട്ടിൻകുട്ടിക്ക് ഇങ്ങനെ സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്നുള്ളതാണ്. അതൊക്കെ ഹദീസുകൾ, നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പടം വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. അപ്പൊ അത്രത്തോളം അകറ്റി പിടിക്കാറുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് പല ആളുകളും ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും, ഉറക്കൂലും അങ്ങനെ തന്നെ വയറിനോട് ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നതാണ് രണ്ട് കൈകളും. അതാണ് തഖ്വ എന്നുള്ളതാണ് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ സുന്നത്തിന് നേരെ തിരി. അപ്പൊ അത് പാർശ്വഭാഗങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കണമുണ്ട്. ആളെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അത് പറയാതെ പോകുന്നത് ശരിയല്ല, നമ്മൾ വേറെ വിഷയമായിട്ട് പറയണമെന്ന് കരുതിയിരുന്നു. ആളുകൾക്ക് ഇടങ്ങേറുണ്ടാക്കരുത്, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കരുത്. ചില സ്ഥലത്തുനിന്ന് നീച്ചിട്ട് പോരാൻ തോന്നും, എന്താ സുന്നത്തല്ലേ, പറ്റൂല എന്നുള്ളതാണ്. അത് ഫിക്കീന്റെ കിതാബുകൾ പിന്നെ പൂർവികരായ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൈ നമ്മളിങ്ങനെ വിടർത്തി വെക്കുമ്പോൾ തൊട്ടടുത്തിരിക്കണതിനെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് ഉപദ്രവിച്ചുകൊണ്ട് അത് ചെയ്യരുത്. അത് സുന്നത്തിനെതിരാണ്, സുന്നത്തല്ല, സുന്നത്തിനെതിരാണ്. മനുഷ്യന്മാർക്ക് ഇത് ചിലത് തലയിൽ കയറിയാൽ എന്താണെന്ന് അറിയോ, അത് നിൽക്കേണ്ടടുത്ത് നിൽക്കൂല, അത് ശരിയല്ല. അത് പൂർവികരായ ആളുകൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് സുന്നത്തിനെതിരാണ്. എന്നിട്ട് അടുത്ത് ചെയ്യുന്ന സുജൂതി ചെയ്യണമെന്ന് പിന്നെ എണീറ്റ് പോകേണ്ടി വരും. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വന സുജൂതി ചെയ്യാൻ പറ്റണ്ടേ? ഇതെന്നൊക്കെ എന്താ വെച്ചാൽ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം. എന്താ സുന്നത്തല്ലേ, സുന്നത്താണ്. അത് തൊട്ടടുത്തിരിക്കണവനെ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത് സുന്നത്തെടുക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടെന്നാ. കാരണം എന്താ, നമുക്കൊരു ഉദറുണ്ട്. ഉദറുണ്ടായതുകൊണ്ടല്ലേ നമ്മൾ ചെയ്യാത്തത്. നമ്മൾ സുന്നത്തിന് ഒഴിവാക്കലല്ലോ. അവിടെ ഒരു ഉദറുണ്ട്, അത് മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവൻ അതിനോട് പ്രതിഫലം കിട്ടുന്നുള്ളത് അവൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി അത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യണം, അതാണ് അതിന്റെ സുന്നത്ത്. വിടർത്തി അകറ്റി വെക്കുക എന്നുള്ളത്, രണ്ട് ഭാഗങ്ങളിൽ നിന്നും കൈകൾ വിടർത്തി വെക്കുക എന്നുള്ളത്. നമുക്ക് വേറെ അത് എന്റെ കാര്യങ്ങൾ തെളിവുകളൊക്കെ വേറെ വിശദീകരിക്കാനുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് പ്രത്യേക ആ കാര്യം പറഞ്ഞുകൊടുത്ത് ഉലമാക്കളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റുക്കുവിലാണെങ്കിലും സുജ്ജാദിലാണെങ്കിലും അതാ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ രണ്ട് തുടകളിൽ നിന്ന് വയറകറ്റുക എന്ന് പറഞ്ഞാൽ എന്താ, ചിലര് സുജൂദിൽ കിടക്കലാണ്, നല്ല സുഖമാണല്ലോ. മടിയന്മാരുടെ ഒരു രീതിയാണത്, കാരണം നിസ്കരിക്കാൻ മടിയാണല്ലോ. ഇന്നും സുബിസ്കരിക്കാൻ മടിയില്ല ആൾക്കാരല്ലേ, അല്ലെങ്കിൽ മുജാഹിദായിരിക്കും സലഫിയായിരിക്കും, സുബിക്ക് പള്ളിക്കുവാൻ മടിയായിരിക്കും. ആ മടിച്ചിട്ട് നിസ്കരിക്കുകയാണ്. അപ്പൊ അത് രണ്ടും ജോയിന്റ് ആക്കിയിട്ട് വെക്കുമ്പോൾ നല്ല സുഖമാണ് നിസ്കരിക്കാൻ. മടിയന്മാർക്ക് നല്ല സുഖമാണ്, കാരണം വയറും തൊട്ടയും കൂടിയും ജോയിന്റ് ആകുമ്പോൾ സുജൂദ് ചെയ്യാനൊരു വലിയ പണി ഉണ്ടാവില്ല, ഒരു കടത്തം പോലെ അല്ലെ, തവള കടത്തം എന്ന് പറയും. അതേപോലെ തന്നെ രണ്ട് കാലുകളിൽ നിന്ന്, ഈ ബാക്ക് അതായത് കണങ്കാലുകളിൽ നിന്ന് പിന്നെ രണ്ട് തുടകളെയും അകറ്റി ഉയർത്തി പിടിക്കണം എന്നുള്ളതാണ്. എത്ര കൃത്യം, ഓരോ പാർട്ടുകളും വേറിട്ട് വേറിട്ട് വെക്കണം സുജൂദിന്റെ ഓരോ അവയവങ്ങളും പിന്നെ നിലത്ത് വെക്കുന്ന സന്ദർഭത്തിൽ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോന്നും വേറിട്ട് വേറിട്ട് തന്നെ വെക്കണം. അപ്പൊ ഇത് മടിയന്മാരുടെ രീതിയാണ്, സുജൂദിൽ കിടക്കായിരിക്കും ചിലർക്ക് എല്ലാം. ഇത് മൊത്തം ഇപ്പൊ ഈ പറഞ്ഞത് എല്ലാം ഒട്ടി പിന്നെ രണ്ട് കൈകളും പാർശ്വത്തോട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. വയറും തുടയും ജോയിന്റ് ആയിരിക്കും, കണങ്കാലുകളും രണ്ട് തുടകളും ജോയിന്റ് ആയിരിക്കും, ഒരൊറ്റ കടത്താണ് സുജൂദ്. അപ്പൊ അതാണ് എന്ത്, ഇത് മടിയന്മാരുടെ സ്വഭാവമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ ഓരോന്നും എന്താ, സുജൂദിന്റെ ഓരോ അവയവങ്ങൾക്കും അതിന്റേതായ സ്ഥാനം കൊടുക്കണം, അതിന്റേതായ ഹല്ല് കൊടുക്കണം. അതാണ് അതിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപം. അടുത്തത് റഫ് ദിറാഇനി അനിൽ അർളിഹീന സുജൂദി. സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് കൈകളും ഉയർത്തി വെക്കണം, കൈപ്പത്തികൾ നിലത്ത് വെക്കണം, രണ്ട് മുഴങ്കൈകൾ എന്ത് ചെയ്യണം, കൈമുട്ടുകൾ ഉയർത്തി വെക്കണം. കമാ ജാഫിൽ ഹദീസി, ഹദീസിൽ വന്നതുപോലെ ഫൈദ സജദ വലഅലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത രണ്ട് കൈകളും നിലത്ത് വെക്കും. ഗൈറ മുഫ്തരിഷിൻ വല ഖാബിലഹിമ. ഗൈറ മുഫ്തരിഷ് എന്ന് പറഞ്ഞാൽ, ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാല് പിന്നെ മൃഗങ്ങൾ കടക്കുന്നതിനാണ്, ആ കടത്തത്തിന്റെ രീതിക്കാണ് മുഫ്തരിഷ്, കൈകൾ നിലത്ത് പരത്തി വെച്ച് കടക്കുന്നതിനാണ് അത് ഇഫ്തറാഷ, പരത്തി വെച്ചിട്ട് കിടക്കുന്നത്. അപ്പൊ ഗൈറ മുഫ്തരിഷ്, അങ്ങനെ കൈകൾ പരത്തി വെക്കരുത്. വല ഖാബിലഹിമ, നേരത്തെ പറഞ്ഞത് വല ഖാബിലഹിമ എന്നുള്ളതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, വല യലുമു എന്നുള്ളത് ചേർത്ത് വെക്കരുത്, കൈകൾ എന്താണ് പിന്നെ പാർശ്വഭാഗങ്ങളിലേക്ക് ചേർത്ത് വെക്കാനും പാടില്ല സുജൂദിൽ. ഈ ഖാബിൽ എന്നുള്ളതിന് വേറെയും വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, കൈ ചുരുട്ടി പിടിക്കുക എന്നുള്ള പിന്നെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, വേറെയും ചില വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, പാർശ്വഭാഗങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാനും പാടില്ല, അതേപോലെ തന്നെ മൃഗങ്ങൾ അവരുടെ കൈകൾ നിലത്ത് വെക്കുന്നത് പോലെ വെക്കാനും പാടില്ല സുജൂദ് ചെയ്യുമ്പോൾ. ഈ വിവരമുള്ള ആളുകൾ പോലും, വിവരണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ താടിയും തൊപ്പിയും വെച്ച ആൾക്കാർ കാണാം പട്ടികൾ നിലത്ത് കൈകൾ വെച്ച് കിടക്കുന്നത് പോലെ കിടക്കുന്നതാണ്. അത് ഹദീസ് തന്നെ വന്നതാണ്, അതിന്റെ പ്രയോഗമല്ല. അല്ല, ഇംബിസാത്തുൽ കൽബ് എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. നായ കിടക്കുന്നത് പോലെ സുജൂദിൽ നിങ്ങൾ കിടക്കരുത് എന്നുള്ളത് വിലക്ക് വന്നിട്ടുണ്ട് ഹദീസിൽ. നായ കിടക്കൽ ഇങ്ങനെയാണ്, ഈ മുട്ടും കൈകളും ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് കിടക്കൽ. അല്ലെ, കൽബ് കിടക്കുന്നത് പോലെ സുജൂദിൽ കിടക്കരുത് എന്നുള്ളതാണ്. രണ്ട് കൈപ്പത്തികൾ നിലത്ത് വെച്ചിട്ട് ഈ രണ്ട് മുട്ടും കൈകൾ അത് ഉയർത്തി പിടിക്കുക ചെയ്യട്ടത്, എന്നിട്ട് അത് അകറ്റി വെക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ഹദീസിൽ വന്നതാണ്. അതാണ് ഗൈറ മുഫ്തരിഷ്, മൃഗങ്ങൾ നിലത്ത് പതിച്ചു വെക്കുന്നത് പോലെ പതിച്ചു വെക്കരുത്, അതേപോലെ തന്നെ അത് രണ്ടും ചേർത്ത് വെക്കാനും പാടില്ല, അകറ്റി പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അടുത്തത് പറഞ്ഞത്. അപ്പൊ ഇത് ഹദീസ് അടിയിൽ തഹ്രീജ് കൊടുത്തിട്ടുണ്ട്, ബുഖാരി തഹ്രീജ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറെ വിശദീകരിക്കാനുള്ളത് കേട്ടോ, ഓരോന്ന് നമുക്ക് അതൊക്കെ പിന്നീട് വിശദീകരിക്കാം. കാരണം നമുക്കിപ്പോ ഈ കിതാബ് തീർക്കണമല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ, അദ്ദുറൂസുൽ മുഹിമ്മ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ഹദീസുകൾ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, പ്രധാനപ്പെട്ട ദുറൂസുകൾ ദർസുകൾ ഇങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അടുത്തത് ജുലൂസുൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ ഇരുത്തം. അലാ റിജ്ലിഹിൽ യുസ്ര മഫ്റൂഷ, അവന്റെ ഇടത് കാല് പരത്തി വെച്ചുകൊണ്ട് അതിലിരിക്കുക. വനസ്ബുൽ യുംന ഫി തശഹ്ഹുദിൽ അവ്വലി വബൈന സജ്ദതൈനി, വലത് കാല് നാട്ടി വെക്കണം, ഇടത് കാല് പരത്തി വെക്കണം, ആ ഇടത് കാലും ഇരിക്കണം. അതാണ് എന്ത്, ഇഫ്തിറാഷിന്റെ ഇരുത്തം. അത് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും അങ്ങനെയാണ്, ആദ്യത്തെ തശഹ്ഹുദിലും അങ്ങനെയാണ്. അതിനാണ് എന്താ പറയുക, ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. വഹാദ ജാഫി ഹദീസി ആയിഷ, ഇത് ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഫി സ്വഹീഹി മുസ്ലിം, ഏതാണ് ഹദീസ്? കാന യഫ്രിശു റിജ്ലഹു ലിസ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഇടത് കാല് പരത്തി വെക്കും, വയൻസിബു റിജ്ലഹു ലിയുംന, വലത് കാല് നാട്ടി വെക്കും. ഈ ഇരുത്തത്തിനാണ് എന്താ പറയുന്നത്? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയും. അടുത്തോണ്ടി നോക്കോ, അത്തവറുക്കു ഫി തശഹുദിൽ അഖീരി ഫി റുബാഇയ വസ്സുലാസിയ, നാല് റക്അത്തുള്ള നമസ്കാരം, അതുപോലെ മൂന്ന് റക്അത്തുള്ള നമസ്കാരം, അതിന്റെ അവസാനത്തെ തശഹുദിൽ ഇരിക്കേണ്ടത് തവറുക്കിന്റെ ഇരുത്താണ്. അപ്പൊ രണ്ടു തരത്തിലുള്ള ഇരുത്തുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു, തവറുക്കിന്റെ ഇരുത്തുണ്ട്, ഇഫ്തിറാഷിന്റെ ഇരുത്തുണ്ട്. ചില ആളുകൾക്ക് ഒറ്റ ഇരുത്താണ് അല്ലേ, ഒരൊറ്റ തളപ്പാണ് എല്ലാവർക്കും. അഞ്ഞ് രണ്ടറക്കാലത്തിലുള്ള ഇടയിലെ ഇരുത്താണെങ്കിലും ശരി, ഒന്നാമത്തെ തശഹുദിലാണെങ്കിലും ശരി, അവസാനത്തെ തശഹുദിലാണെങ്കിലും ശരി, ഒരൊറ്റ തളപ്പല്ലായിരിക്കും. അപ്പൊ പിന്നെ അത് പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. തവറുക്കിന്റെ ഇരുത്ത, ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നുള്ളത് പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് ഒരു പള്ളിയിൽ നിസ്കരിക്കണ ഒരു സ്വഫ്ഫ് നിങ്ങളെടുത്തോ, ഈ പറഞ്ഞ സുന്നത്ത് വെച്ചിട്ട് കാല് വെക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ടാവും? ഈ സുന്നത്ത് എടുക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഇതിപ്പോ നിസ്കാരത്തിന്റെ കാര്യമാണ്. അപ്പൊ ഇതൊന്നും അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ പറ്റുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കേണ്ട. ഇതൊക്കെ നിർബന്ധമാണ്. എൽമ്പ് രണ്ട് തരത്തിലുണ്ടല്ലോ, ഫറള് അയിനുണ്ട്, ഫറള് കിഫായുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കേണ്ട, അവൻ അമല് ചെയ്യേണ്ട കാര്യമാണ്. ദുനിയാവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുണ്ടാ, ആ കാല് വെക്കണമെന്ന് പഠിച്ചാൽ എന്താ പ്രശ്നം? ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എത്ര ആൾക്ക് പറയാൻ പറ്റും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്? ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒഴുതലുകൾ ഉണ്ടാവും, വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ തെറ്റ് വരുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാത്തത് കൊണ്ടാണോ? അല്ലേ, പഠിക്കാത്തത് കൊണ്ടാണ്. അത് പഠിക്കാത്തതിന് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരായി തീരുമല്ലേ? നമ്മൾ ഓരോരുത്തരും അതായത് കാരണം നമ്മൾ ഓരോരുത്തരും അവനവന്റെ കബർക്കാണ് ഓരോരുത്തരും പോകണം. ഒരു സ്വഫ് ഇന്ന് ഇഷാക്ക് പള്ളിയിൽ പോയിട്ട് നോക്കുകൊണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ വരും, ശ്രദ്ധിക്കണുണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിക്കണ നിസ്കാരമാണ്. ഒരു സ്വഫ് നോക്കുകൊണ്ടോ, ഈ സുന്നത്ത് അനുസരിച്ചിട്ട് ഇരിക്കണ അത്ര ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഒരു കാലിന്റെ മേലെ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് കാല്. അപ്പൊ ഒന്ന് ഇഫ്തിറാഷിന്റെ അർത്ഥം, മറ്റൊന്ന് തവറുക്കിന്റെ അർത്ഥം. അതേതാ പറഞ്ഞത്? തവറുക്കിന്റെത് വരിക്കുന്ന പറഞ്ഞാൽ ശരിക്കും ചന്തി എന്നാണ് അർത്ഥം. തവറക്ക എന്ന് പറഞ്ഞാൽ വറക്ക, തവറക്ക എന്നൊക്കെ പറഞ്ഞാൽ ചന്തി കുത്തിയിരിക്കുന്നതിനാണ് പറയുക. നാല് റക്അത്ത് നമസ്കാരങ്ങളിലും അതേപോലെ തന്നെ മൂന്ന് റക്അത്ത് നമസ്കാരങ്ങളിലും അതിന്റെ അവസാനത്തെ തശഹുദിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നാല് മദ്ഹബുകളിലും ഏതാണ്ട് പല അഭിപ്രായങ്ങൾ വന്നിട്ട് നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഈ തവറുക്കിന്റെ ഇരുത്ത് എന്ന് പറഞ്ഞാൽ വഹുൽ ജുലൂസു അലാ മഖഅദതിഹി വജഅലു രിജ്ഹിൽ യുസ്റ തഹത്തൽ യുമ്ന വനസ്ബുൽ യുമ്ന, വലത് കാല് നാട്ടി വെച്ചിട്ട് ഇടത് കാല് ആ വലത് കാലിന്റെ അടിയിൽ കൂടെ ഇടണം, എന്നിട്ട് ചന്തിയിലാണ് ഇരുത്തം വരിക. ഇഫ്തിറാഷിന്റെ ഇരുത്തം വരുന്നത് കാല് പരത്തി വെച്ചിട്ട് അതിന്റെ മേലാണ്, രണ്ട് രണ്ട് ഇരുത്താണ്. ഇതാണ് തവറുക്കിന്റെ ഇരുത്തം. വഫിൽ ബുഖാരി, ബുഖാരിയിൽ വന്നിട്ടുണ്ട് വഖഅദ അലാ മഖഅദതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മഖഅദത്തിൽ ഇരുന്നു, അതായത് ശരിക്ക് ആ സീറ്റ് ചന്തി നിലത്ത് വെച്ചിട്ട് പതിഞ്ഞിരുന്നു. വഹാദിൽ ഹയ്യത്ത് യുഖാലഹ, ഇതിനാണ് തവറുക്ക് എന്ന് പറയുന്നത്. ലിയാനൽ മുസല്ലി, കാരണം നിസ്കരിക്കുന്നവൻ ഫി തശഹുദി അല്ലദീ ഫി ആഖിരി സ്വലാത്തി മിന സുലാസിയ വർബായ, അതിലുള്ള തശഹുദിൽ യദ്രിസു അലാ വരിക്കിഹി, അവന്റെ ചന്തിയിലാണ് അവന്റെ ഇരുത്തം വരുന്നത്, വരിക്കറിന ചന്തി. ബൈനമൽ ഊല യുഖാലഹ ഇഫ്തിറാഷ്, ഒന്നാമത്തെ ഇരുത്തത്തിലാണെങ്കിൽ അത് ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. ലിയന്നഹു യജ്അലു രിജ്ലഹു യുസ്റ, ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അവന്റെ ഇടത് കാലിന് അവൻ ആക്കുന്നത് കൊണ്ടാണ് മിസ്ലിൽ ഫിറാഷ്, ഒരു വിരിപ്പ് പോലെ. ലഹു യജ്ലിസു അലൈഹി, എന്നിട്ട് അതിന്റെ മേലാണ് അവൻ ഇരിക്കുന്നത്. അവ തവറുക്കിന്റെ ഇരുത്തവും ഇഫ്തിറാഷിന്റെ ഇരുത്തവും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല് പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ അവന്റെ ഇടത് കാലിലാണ് ഇരുത്തം വരുന്നത്, ഇടത് കാല് പരത്തി വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഇരുത്തം വരിക. എന്നാൽ തവറുക്കിന്റെ ഇരുത്തത്തിൽ എന്താ വെച്ചാല് ഇടത് കാല് നമ്മൾ വലതിന്റെ അടിയിൽ കൊണ്ട് എടുത്തിട്ടാണ്, എന്നിട്ട് ഇരുത്തം വരുന്നത് അവന്റെ പിന്നെ ചന്തി കൊണ്ടാണ്, ചന്തിയിലാണ്, ചന്തിയാണ് ഇരിക്കുന്നത്, നിലത്ത് വെക്കുന്നത്. മറ്റത് അവന്റെ ഇടത് കാല് പരത്തി വെച്ചിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ രണ്ടും രണ്ടു തന്നെയാണ്. അപ്പൊ ഇതാണ് ഒന്ന് തവറുക്കിന്റെ ഇരുത്തം, മറ്റൊന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം. അപ്പൊ ഈ പറഞ്ഞതിൽ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും, പിന്നെ അതാ പറഞ്ഞത്, അതേപോലെ തന്നെ ആദ്യത്തെ തശഹുദിലും ഇഫ്തിറാഷിന്റെത്, നാല് റക്അത്ത് ഉള്ളതിൽ, അതേപോലെ തന്നെ മൂന്ന് റക്അത്ത് ഉള്ളതിൽ അവസാനത്തെ ഇരുത്തത്തില് തവറുക്കിന്റെ ഇരുത്തം. അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് പിന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ ആ രണ്ട് ഇരുത്തത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് വേണം, അത് നിർബന്ധമാണ്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇതുവരെ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കുക. അതിനാണ് ഇപ്പൊ ഇതൊക്കെ പഠിക്കുന്നത്. അതല്ലാതെ ഇത് നമ്മൾ പഠിച്ച് ഹിഫ്ളാക്കി പോയിട്ടൊരു കാര്യമല്ലല്ലോ, ഇത് നമുക്ക് അമലാക്കാൻ പറ്റണം. അല്ല, എൽമു ബി തഅല്ലുമി എന്നാണ്, പഠനത്തിലൂടെയാണ് എൽമു നടണത്, അത് പഠിക്കണേ. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിൽ തന്നെ, ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അത് പഠിക്കുന്ന ആൾക്കാർ അതിനനുസരിച്ചിട്ട് ചെയ്യണമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലാത്ത ആളുകൾ പഠിക്കല്ലാതെ വേറെ മാർഗ്ഗം ഇതിനില്ല. നമ്മളൊക്കെ സലഫികൾ എന്നാണല്ലോ പറയണം, ആ മനഹജ് അനുസരിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, പഠിക്കുക തന്നെ. അലിഷാറത്ത് ബിസബാബ ഫി തശഹുദിൽ അവ്വലി വസാനി, ആദ്യത്തെ തശഹുദിലും രണ്ടാമത്തെ തശഹുദിലും സബ്ബാബത്ത് ചൂണ്ടൽ. മിൻ ഹീന യജ്ലിസ് ശില നിഹായത്തി തശഹുദി വ തഹരീകിഹിമ ഇന്ദ ദുആയി, അത് സ്റ്റാർട്ടിങ് എവിടെ, അവസാനം എവിടെ, ഇരുന്നത് മുതൽ തശഹുദിന്റെ അവസാനം വരെ. എന്നിട്ട് അത് രണ്ടും ചലിപ്പിക്കുകയും ചെയ്യണം, ദുആന്റെ സന്ദർഭത്തിൽ അത് രണ്ടും ചലിപ്പിക്കുകയും ചെയ്യണം. അതാണ് അടുത്തത്. അധിസ്കാരത്തിന്റെ സുന്നത്തപ്പെട്ട സുന്നത്താണ്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കവല്. അപ്പൊ ചൂണ്ട് വിരല് ചൂണ്ട് ദുആന്റെ സന്ദർഭത്തിൽ അത് ചലിപ്പിക്കുക. അതെന്താ ദുആന്റെ സന്ദർഭത്തിൽ ഇളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അതിൽ ഒന്നിലധികം വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ദുആന്റെ സന്ദർഭത്തിൽ മാത്രം അതിങ്ങനെ ഇളക്കുക. ഏതാ ദുആന്റെ സന്ദർഭം പഠിക്കുക. ആ അന്നഹാദി ഹിൽ ഇഷാറ, അതായത് ഈ ഇഷാറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻഹീന ജലിസ്ലി തഷഹുദി, തഷഹുദി ഇരുന്നത് മുതൽ ഇലാനുസല്ലിമ സലാം കിട്ടുന്നത് വരെ, യക്കൂനു മുഷീറൻ ബിസ്സബാബ അവന്റെ ചൂണ്ട് സബാബ് തന്നെ ചൂണ്ടുവരലാണ്, അതിങ്ങനെ അവൻ ചൂണ്ടണം. യർഫഹ റഫൻ ഗൈറ കാമിലിൻ, അതിങ്ങനെ ഈ ലെവലിങ്ങനെ ഇഷാറത്തല്ലി തൗഹീദ്, തൗഹീദിന്റെ ഒരു ചൂണ്ടല. വയുഹരിക്കുക, അത് അവൻ ഇളക്കിക്കൊണ്ടിരിക്കണം. ആൾക്കാരെ വിശ്വാസം അത് ഇളക്കിയാൽ നിസ്കാരം പാത്തിലാവുന്നതാണ്. അത് ഈ ഇളക്കലിനെ പറ്റിയല്ലേ പറഞ്ഞു. ഇത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അതിലെ ഹദീസ് തന്നെ വന്നു. ഷെയ്ഖ് അൽബാനി ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ഹദീസുകളാണ് വിരലുകൾ ഇളക്കുക എന്നുള്ളത്. അത് സുന്നത്താണ്. അത് തൗഹീദിന്റെ ഒരു ഇഷാറത്താണ്. അത് ദുആന്റെ സന്ദർഭത്തിൽ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇബ്നു സൈമീനൊക്കെ അതേ അഭിപ്രായമാണ്. നിരന്തരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ദുആന്റെ സന്ദർഭത്തിൽ മാത്രം, ദുആന്റെ സന്ദർഭം വരുമ്പോൾ മാത്രം ഇളക്കിക്കൊണ്ടിരിക്കുക, അതല്ലാത്ത സമയത്ത് ഇളക്കാതിരിക്കുക. ചൂണ്ടണം. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴല്ല ചൂണ്ടേണ്ടത്. അതിൽ നമ്മളൊരു ക്ലാസ് ആ വിഷയത്തിൽ മാത്രം എടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവുകളും കാര്യങ്ങളും പറഞ്ഞിട്ട് ചില ആൾക്കാർ അതുവരെ ചൂണ്ടുവല്ല, അഷ്ഹദു അല്ലാ ഇലാഹ പറയുമ്പോൾ ചൂണ്ടും. ഇരുന്നത് മുതൽ എന്നാണ് പതിയിൽ പറഞ്ഞത്. ഇരുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ അത് ചൂണ്ടണം, അത് ഇളക്കിക്കൊണ്ടിരിക്കണം ദുആന്റെ സന്ദർഭത്തിൽ. അടുത്തത് അസ്സലാത്ത് വത്തബ്രീക്ക്. സ്വലാത്തും തബ്രീക്കും. തബ്രീക്ക് പറഞ്ഞാല് അല്ലാഹു മബാരിക്ക്, സ്വലാത്ത് അല്ലാഹു സല്ലി അലാ മുഹമ്മദ് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വേണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണം. സ്വലാത്തും വേണം, രണ്ടും കൊടുക്കണം, തബ്രീക്കും കൊടുക്കണം. അതേപോലെ വാല ഇബ്രാഹിം വ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കൊടുക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിനും കൊടുക്കണം. സ്വലാത്തും തബ്രീക്കും രണ്ടും കൊടുക്കണം. അപ്പൊ സ്വലാത്ത് മാത്രം പോരാ, അല്ലാഹു സല്ലി അലാ മുഹമ്മദ് അല്ല, തബ്രീക്കും വേണം. ഫി തശഹുദിൽ അവ്വലി, ആദ്യത്തെ തശഹുദിൽ. ഐ അന്ന ഹാദാ മിൻ സുനനി സ്വലാത്തിൽ ഇബ്രാഹിം അലിത്യാന ബിഹാ ഫി തശഹുദിൽ അവ്വലി. വക്കത് തക്കദ്ദമ ദിക്റു സീഗ, ഇതിന്റെ സീഗ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ആ സ്വലാത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒന്നാമത്തെ തശഹുദിൽ, അത് സുന്നത്താണ്. ഒന്നാമത്തെ തശഹുദിലാ പറഞ്ഞത്. ആ ഇബ്രാഹിം സ്വലാത്ത് അത് തബ്രീക്ക് അടക്കം, വെറും സ്വലാത്തല്ല, തബ്രീക്ക് അടക്കം. അപ്പൊ അതതിന്റെ സുന്നത്തുപെട്ടതാണ്. അടുത്തത് ആ ദുആ ഫി തശഹുദിൽ അഖീർ, കുറച്ചുകൂടി നമുക്കുണ്ട്, അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഇൻഷാല്ലാ. അതിനുശേഷം പതിനൊന്നാമത്തെ ദിവസക്ക് പോകും. ഇനി നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ, ഇനി ഇതിനേക്കാൾ ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ പോകും, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള സുന്നത്തുകളാണ്. ഈ സുന്നത്തുകളൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.